2024 ജനുവരി 14 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ 1 പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. പാടുക പാടുക പൊൻകുയിലെ. മഞ്ജു വെള്ളാണി എഴുതുന്നു: കായ്ക്കരയിൽ വിരിഞ്ഞ പൂവ് അല്ലനയാറ്റിൽ വീണ് പൂവാകും വരെ പ്രകൃതി അനുവദിച്ചത് കേവലം 51 വർഷം. കഷ്ടിച്ച് അരനൂറ്റാണ്ട്. പക്ഷേ കാവ്യകല എന്ന 7 മിന്ദ്രയം കൊണ്ട് മഹാകവി കുമാരനാശൻ വരാൻ പോകുന്ന 5 നൂറ്റാണ്ടിനപ്പുറത്തേക്ക് പ്രകാശം പരത്തുന്ന സ്നേഹ സൗരഭ്യം ചുരിയുന്നു. കൊല്ലവർഷം 1048 മേടമാസം 1 തീയതി ചിത്ര പൗർണമി നാളിൽ ആ പൂ വിടർന്നു. കൊല്ലവർഷം 1099 മകരം 3 തീയതി രാത്രി വീണ പൂവായി. അഹോ നാടകം നികുലവും എന്ന് മർത്യജീവിതത്തെയും കലാചക്രത്തെയും വിലയിരുത്തിയ മഹാഗുരുവിന്റെ അരുമശിഷ്യനും സ്വന്തം ജീവിതഗതികളെയും മുൻകൂട്ടി കണ്ടിരുന്നു. ഗുരുദേവനെ കുമാരു ആദ്യമായി കാണുന്നത് 1991 അന്ന് നാടകങ്ങളും കീർത്തനങ്ങളും എഴുതി നടക്കുന്ന 16-കാരനായ കായ്ക്കര കെ എൻ കുമാരൻ. കുമാരുവിന്റെ നീണ്ട നയനങ്ങളിൽ മഹാവൃക്ഷത്തിന്റെ വിത്തുകൾ ഗുരു ദർശിച്ചു. മഹാപ്രവാഹത്തിന്റെ ഈറ്റില്ലത്തിലെ നീർമുത്തുകൾ ശ്രദ്ധിച്ചു. കവിതയുടെ ആഴമറിയാൻ കൗതുകപൂർവം ഗുരു 2 വരികൾ നിർമ്മിച്ചു ചൊല്ലി: കോലത്തുങ്കര കൊടികൊണ്ടരുളും ബാലിപ്പുര ചൂടിയ ഭാരതിയെ അടുത്ത ക്ഷണം തന്നെ കുമാരു അത് പൂരിപ്പിച്ചു. കാലൻ പരിവറ്റു കുറിച്ചുവിടു ഇന്നോ പടി എന്നെ അയക്കരുതേ. ഈ സമസ്യപൂരണത്തിൽ കുമാരന്റെ പ്രാർത്ഥനയുണ്ട്, അപേക്ഷയുണ്ട്, കാവ്യജീവിതം തന്നെയുണ്ട്. ആ നിമിഷത്തിൽ ചിന്നസ്വാമിയെയും സ്നേഹഗായകനെയും സംഘാടന കാര്യദർശിയെയും ഗൃഹസ്ഥാശ്രമിയെയും ഗുരുദേവൻ ദീർഘദർശനം ചെയ്തിരിക്കാം. പിൽക്കാലത്ത് തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ കുമാരനാശൻ തന്റെ കൃതികളിലൂടെ മുൻകൂട്ടി ആവിഷ്കരിച്ചിരുന്നു. പല കൃതികളിലും അത് കാണാം. കാലം കുറഞ്ഞ ദിനം എങ്കിലും അർത്ഥ ദീർഘം എന്ന വീണപൂവിലെ വരി എത്ര അർത്ഥ ഗർഭമാണ്. വഴിയാത്രക്കാർക്ക് തടസ്സമായ കഠിന ശിലയായി നിലനിൽക്കുന്നതിനേക്കാൾ മിന്നൽ പിണരിന്റെ ക്ഷണിക ജ്യോതിസ്സലെ അഭികാമ്യം എന്ന് തൊട്ടു പിന്നാലെയുള്ള ചോദ്യവും ആത്മഗതമാകാം. അറിവിന്റെ സൗര്യോദയത്തിലൂടെയായിരുന്നു ഗുരുദേവന്റെ സഞ്ചാരം. അത്രയും ചിന്നസ്വാമിയായ ശിഷ്യനെ ആ മാർഗത്തിലേക്ക് ആനയിച്ചു. ബംഗളൂരിലും കൽക്കട്ടയിലും കുമാരനെ ഉയർന്ന വിദ്യാഭ്യാസത്തിനയക്കുന്നത് അതിന്റെ ഭാഗമാണ്. കവിതയിൽ ഗുരുദേവൻ സമേരം പർവ്വതം പോലെയാണെന്ന് ആശാനറിയാം. ഒരു വഴികാട്ടിയോ രക്ഷകനോ ആചാര്യനോ മാത്രമായിരുന്നില്ല ആശാനെ സംബന്ധിച്ച് ഗുരു. ഗുരുവിന്റെ ഷഷ്ടിപൂർത്തിക്ക് ആശാൻ നൽകിയ അക്ഷോരുപഹാരത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. നേരാം വഴികാട്ടും ഗുരുവല്ലോ പരദൈവം. അത് തനിക്ക് മാത്രമല്ല മനുഷ്യരാശിയാകെ എന്നും സൂചിപ്പിക്കുന്നു. ഉത്തമ ഗുരുവിനും ദൈവത്തിനും മാത്രമേ മനുഷ്യ സഹജമായ പിഴവുകൾ ക്ഷമിക്കാനാകൂ. അത്തരം നിരവധി സംഭവങ്ങൾ ജീവിതത്തിൽ ആശാൻ തന്നെ അനുഭവിച്ചിട്ടുണ്ട്. സമുദായത്തിന്റെ അകത്തും പുറത്തുമുള്ള അസിയാലാക്കുളും അല്പജ്ഞാനികളും കല്ലെറിഞ്ഞപ്പോഴും ഗുരു നിശബ്ദമായി സ്വാന്തിനിപ്പിച്ചു. 45-ാം വയസ്സിലെ വിവാഹം ആശാന് പോലും വിശ്വസിക്കാനായില്ല. ഗുരുവിന്റെ പ്രിയ ശിഷ്യനായി ഗുരുവിന്റെ ആത്മീയ കർമ്മരഥമായ SNDP യോഗത്തിന്റെ സാരഥിയായി മാറിയ കുമാരനാശൻ വിവാഹിതനാകുന്ന എന്നറിഞ്ഞപ്പോൾ പല കേന്ദ്രങ്ങളും ഞെട്ടി. ആരോപണങ്ങളും അപവാദങ്ങളും പ്രചരിച്ചു. ദാമ്പത്യ ജീവിതത്തിലേക്ക് തന്നെ തള്ളിവിട്ടത് സ്വന്തം മനസ്സോ പ്രണയമോ വിധിയോ എന്ന് ആശാന് തന്നെ നിശ്ചയമുണ്ടായിരുന്നില്ല. വധുവായ ഭാനുമതിയമ്മയുമായി 27 വയസ്സിന്റെ വ്യത്യാസം. ഗുരുസന്നിധിയിൽ ആത്മനിവേദന ശ്ലോക രൂപത്തിൽ സമർപ്പിച്ചു. ഗുരുവിന്റെ അനുമതിയായിരുന്നു ഉദ്ദേശം. 4-ാം ശ്ലോകത്തിൽ ഇങ്ങനെ പറയുന്നു: അങ്ങേ അറിയിക്കാതെ തന്നെ ഞാൻ ചെയ്തതാണെങ്കിലും ശിഷ്യ വാത്സല്യം കൊണ്ട് എന്റെ ഈ നിശ്ചയത്തെ അനുവദിക്കണമേ. ഭക്തി കൊണ്ട് തല താഴ്ത്തി കൈകോപ്പി ഞാൻ ആദ്യമായി ചെയ്യുന്ന പ്രാർത്ഥനയാണല്ലോ ഇത്. ആശാന്റെ ഉദ്യമത്തെ എതിർത്ത ഒരാളോട് പുഞ്ചിരിച്ചുകൊണ്ട് ഗുരു പറഞ്ഞതും പ്രസിദ്ധമാണല്ലോ: 40 കൊല്ലം ഗോതമ്പ് തിന്നു ജീവിച്ച ഒരാൾ അത് മാറ്റി നെല്ലരിയാക്കി അതിലെന്താ അനുഗ്രഹം ചോദിച്ചുകൊണ്ട് വന്ന ആശാന്റെ കമ്പി സന്ദേശത്തിന് മറുപടി അയക്കേണ്ട എന്ന് ഒരു ശിഷ്യൻ ചോദിച്ചപ്പോൾ അനുഗ്രഹം അതുണ്ടല്ലോ അയച്ചുവിട്ട് വേണോ എന്നായിരുന്നു ഗുരുദേവന്റെ മറുപടി. 6 വർഷമേ ദാമ്പത്യ ജീവിത വസന്തം ഉണ്ടാകുകയായിരുന്നുള്ളൂ. ആശാന്റെ മികച്ച പല കൃതികളും രചിക്കപ്പെട്ടത് ഈ കാലയളവിലാണ്. പ്രരോധം, ചിന്താവിഷ്ടയായ സീത, പുഷ്പവാടി, ദുരവസ്ഥ, ചണ്ഡാലഭിഷുകി, കരുണ, ബുദ്ധചരിത്രം, 5-ാം ഭാഗം എന്നിവ. ടാഗോറിനെ കാണുന്നത്, വെയിൽസ് രാജകുമാരനിൽ നിന്ന് പട്ടും വളയും കിട്ടുന്നത് തുടങ്ങിയ സുപ്രധാന സംഭവങ്ങളും വിവാഹശേഷമാണ്. പ്രണയത്തിനായി കഴിയുമെങ്കിൽ 100-ാം ആവർത്തി ചാകാൻ പോലും ഉദ്ദേശിച്ച സ്നേഹഗായകൻ ദാമ്പത്യ അധ്യായം കൂടി ആയാലേ തന്റെ ജീവിതം പൂർണ്ണമാകൂ എന്ന് കരുതിയിരിക്കാം. തിരിയ ലോക രഹസ്യമാർക്കുമേ എന്നറിയാവുന്ന ആശാൻ തള്ളയും കുട്ടിയും എന്ന കൊച്ചു കവിതയിൽ പറയുന്നുണ്ടല്ലോ: നാം ഇങ്ങറിയുന്നത് അല്പം, എല്ലാം മോമനെ ദേവസങ്കല്പം. ഒരേ സൂര്യൻ പല ജലഗുംബങ്ങളിലും സരസുകളിലും പലതായി കാണുന്ന പോലെ വിപ്ലവകവി, സ്നേഹ ഗായകൻ, സ്വതന്ത്ര ഗായകൻ, മികച്ച വാഗ്മി, വേദാന്തി എന്നീ നിലകളിൽ വിലയിരുത്തപ്പെട്ടു. പക്ഷേ അതിനപ്പുറം ദൃശ്യമാകാത്ത നിരവധി പൂത്തുലഞ്ഞ ചില്ലകൾ കൂടിയുണ്ട്. ആ മഹാവൃക്ഷത്തിൽ ഇനിയും വിലയിരുത്തപ്പെടാത്ത എത്രയെത്ര കവിതകൾ, സ്തോത്ര കൃതികൾ. ശാസ്ത്രം ഇപ്പോൾ വിസ്മയത്തോടെയാണ് ദൈവ കണങ്ങളെയും തമോ കണങ്ങളെയും വിലയിരുത്തുന്നത്. ആശാന്റെ കാവ്യരചനയുടെ സമഗ്ര ശക്തിയും പ്രതിഫലിക്കുന്നതാണ് പ്രരോദനത്തിലെ അവസാന വരികൾ. ആകാശങ്ങളെ അണ്ടരാശികളോട് ഭക്ഷിക്കുന്ന ആകാശം ഈ കാണുന്ന സഹസ്ര രശ്മിയെ ഇരുട്ടക്കുന്നു. പ്രഭാസാരം ശോകാശങ്ക സ്പർശിക്കാത്ത ശുദ്ധമായ സുഖവും ദുഃഖീകരിക്കുന്ന ഏകാന്ത ദ്വയ ശാന്തി ഭൂവിന് നമസ്കാരം. ആശാൻ ഭാവന അംബരചുംബരിയാകുന്ന അനേകം വിഷ്ട മുഹൂർത്തങ്ങളിലൊന്നാണിത്. പ്രരോദനത്തിൽ തന്നെ വിധി വിനോദ പോലെ സൂര്യൻ നട്ടുച്ചയ്ക്ക് അസ്തമിക്കുന്നതിനെ പറ്റി കവി സൂചിപ്പിക്കുന്നുണ്ട്. ദുരവസ്ഥ ചാത്താൻ പുലേനെയും സാവിത്രി അന്തർജനത്തെയും വിശുദ്ധ പ്രണയനൂലിൽ കോർത്തിടുകയാണ്. അക്കാലത്ത് സങ്കല്പിക്കാൻ പോലുമാകാത്ത പ്രണയ പ്രതിഷ്ഠ. വിവാഹ ആരാധനയ്ക്കും പ്രതിഷ്ഠയ്ക്കും അവകാശമില്ലാത്ത കാലത്താണല്ലോ ഗുരുദേവന്റെ പ്രസിദ്ധമായ അരുവിപ്പുറം പ്രതിഷ്ഠ. ഗുരുദേവ സ്വാമിയും ചിന്നസ്വാമിയും നടത്തുന്ന വിപ്ലവകരമായ രണ്ട് പ്രതിഷ്ഠകൾ. ദുരവസ്ഥയിൽ സാവിത്രിയുടെ മനോഗതങ്ങൾക്കിടയിൽ ആശാൻ പോലും അറിയാതെ കടന്നുവരുന്ന ചില വരികൾ ജീവിത യാമാന്ത്യം പോലെ തോന്നും. ദിവ്യഗോകുലം എന്ന കവിതയിൽ ആശാൻ ടാഗോറിനോട് അഭ്യർത്ഥിക്കുന്നത് പാടുക പാടുക പൊൻകുയിലെ എന്നാണ്. കാരണം ലോകാന്ത്യത്തോളം കവികൾ പാടിക്കൊണ്ടിരിക്കുന്നു. മകരത്തണുപ്പുള്ള രാത്രിയിൽ കൊല്ലത്ത് നിന്ന് റെഡിമർ എന്ന ബോട്ടിലായിരുന്നു ആശാന്റെ യാത്ര. സഹയാത്രികർ തിരിച്ചറിഞ്ഞ് നിർബന്ധിച്ചതിനാൽ അവർക്കായി യാത്രക്കിടയിൽ കരുണ ആലപിച്ചു. കരുണയും ശ്രീബുദ്ധ ചരിത്രം അഞ്ചാം ഭാഗവും എഴുതിയിരുന്ന നോട്ട്ബുക്കായിരുന്നു കവിയുടെ കയ്യിൽ ധരിച്ചിരുന്നത്. കതർക്കോട്ട് ക്ഷീണം കൊണ്ട് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് ഒന്നാം ക്ലാസ്സിലുള്ള ക്യാമ്പിനിൽ ഉറങ്ങാൻ കിടന്നു. ഉറക്കം വരാതെ മരക്കാറ്റും അണ്ണിമയ്ക്കാതെ ആകാശവും ആ നിദ്രയെ നോക്കി നിന്നു. കരുണപാടിയും ഏറ്റുപാടിയും തിരകളും ഉറങ്ങിയില്ല. അതിനിടയിലെപ്പോഴും കാലത്തിന്റെ ക്രൂരമായ പ്രഹരം. പലനയാറിൽ തീരത്തെ കുമാരകുടിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ ജലരേഖകൾ വായിച്ച് ആരുടെയും കണ്ണുകൾ മടങ്ങില്ല. കാറ്റിൽ മന്ദമിളങ്ങുന്ന ജലക്കണ്ണാടിയിൽ അപ്പോഴും തെളിഞ്ഞുകാണാം ക്ഷീണിക്കാത്ത മനീഷയും മഷി ഉണങ്ങാത്ത പൊൻപേനയും. അതിനൊപ്പം ചിന്താവിഷ്ടനായ മഹാകവിയും ഈ ചിന്തകൾ ചിറകുവെച്ച് നമുക്ക് ചുറ്റും പറപ്പിക്കുന്നു.